യെഹെസ്കേൽ അദ്ധ്യായം 41. അനന്തരം അവൻ എന്നെ മന്ദിരത്തിലേക്ക് കൊണ്ടുചെന്ന് കട്ടിളപ്പടികൾ അളന്നു. കട്ടിളപ്പടികളുടെ വീതി ഒരു വശത്ത് 6 മുഴവും മറുവശത്ത് 6 മുഴവും ആയിരുന്നു. പ്രവേശന കവാടത്തിന്റെ വീതി 10 മുഴവും അതിന്റെ പാർശ്വഭിത്തികൾ ഒരു വശത്ത് 5 മുഴവും മറുവശത്ത് 5 മുഴവും ആയിരുന്നു. അവൻ മന്ദിരമളന്നു. അതിന്റെ നീളം 40 മുഴം, വീതി 20 മുഴം. പിന്നെ അവൻ അകത്തേക്ക് ചെന്ന് പ്രവേശന കവാടത്തിന്റെ കട്ടിളപ്പടികൾ അളന്നു. ഘനം 2 മുഴവും അതിന്റെ ഉയരം 6 മുഴവും
കട്ടിളപ്പടികളുടെ വീതി 7 മുഴം വീതവുമായിരുന്നു.
അവൻ അതിന്റെ നീളമളന്നു 20 മുഴം, വീതി മന്ദിരത്തിനൊത്തവിധം 20 മുഴം. ഇത് അതിവിശുദ്ധ സ്ഥലമെന്ന് അവൻ എന്നോട് കൽപ്പിച്ചു. പിന്നെ അവൻ ആലയത്തിന്റെ ഭിത്തി അളന്നു. ഘനം 6 മുഴം, ആലയത്തിന്റെ ചുറ്റുമുള്ള പാർശ്വമുറികളുടെ വീതി 4 മുഴം. എന്നാൽ പാർശ്വമുറികൾ ഒന്നിന്റെ മേൽ ഒന്നായി 3 നിലയായും ഒരു നിലയിൽ 30 വീതവും ആയിരുന്നു. പാർശ്വമുറികൾക്ക് ചുറ്റും തുലാങ്ങൾ ഉണ്ടായിരുന്നു. അവ ആലയത്തിനും പാർശ്വമുറികൾക്കും ഇടയിലുള്ള ഭിത്തിയെ താങ്ങി നിർത്തുവാൻ തക്കവിധം ചേർന്നിരുന്നു. എന്നാൽ തുലാങ്ങൾ ആലയഭിത്തിക്കകത്ത് എത്തിയിരുന്നില്ല. ആലയത്തിന്റെ മുകളിലേക്ക് പോകുന്തോറും ചുറ്റിനുമുള്ള പാർശ്വമുറികൾക്ക് വിസ്താരം ഏറിയിരുന്നു. ആലയത്തിനു ചുറ്റും മുറിക്കകത്ത് മുകളിലേക്ക് പോകുന്തോറും വീതി കൂടിയിരുന്നു. അതുകൊണ്ട് മുകളിലേക്ക് ചെല്ലുന്തോറും അതിന്റെ ഘടനയ്ക്ക് വിസ്താരം ഏറിയിരുന്നു. താഴത്തെ നിലയിൽ നിന്ന് മധ്യനിലയിൽ കൂടി മുകളിലത്തെ നിലയിൽ കയറാം. ഞാൻ ആലയത്തിന്റെ ചുറ്റിലും പൊക്കമുള്ള ഒരു തറ കണ്ടു. പാർശ്വമുറികളുടെ അടിസ്ഥാനങ്ങൾ ഒരു മുഴുദണ്ഡായിരുന്നു. അതായത് 6 മുഴം വീതി, പാർശ്വമുറികളുടെ പുറംഭിത്തിയുടെ ഘനം 5 മുഴമായിരുന്നു. എന്നാൽ ആലയത്തിന്റെ പാർശ്വമുറികൾക്കും മണ്ഡപങ്ങൾക്കുമിടയിൽ ആലയത്തിനു ചുറ്റും 20 മുഴം വീതിയുള്ള മുറ്റമുണ്ടായിരുന്നു. പാർശ്വമുറികളുടെ വാതിലുകൾ പുറം തിണ്ണയ്ക്ക് നേരെ തുറന്നിരുന്നു. ഒരു വാതിൽ വടക്കോട്ടും ഒരു വാതിൽ തെക്കോട്ടുമായിരുന്നു. പുറം തിണ്ണയുടെ വീതി ചുറ്റും 5 മുഴമായിരുന്നു. മുറ്റത്തിന്റെ മുമ്പിൽ പടിഞ്ഞാറോട്ടുള്ള കെട്ടിടം 70 മുഴം വീതിയുള്ളതും കെട്ടിടത്തിന്റെ ചുറ്റുമുള്ള ഭിത്തി 5 മുഴം കനമുള്ളതും 90 മുഴം നീളമുള്ളതും ആയിരുന്നു. അവൻ ആലയം അളന്നു. നീളം 100 മുഴം, മുറ്റവും കെട്ടിടവും അതിന്റെ ഭിത്തികളും അളന്നു. അതിനും 100 മുഴം നീളം. ആലയത്തിന്റെ മുൻഭാഗത്തിന്റെയും കിഴക്കുള്ള മുറ്റത്തിന്റെയും വീതിയും 100 മുഴമായിരുന്നു. പിന്നെ അവൻ മുറ്റത്തിന്റെ പിൻഭാഗത്ത് അതിനെതിരെയുള്ള കെട്ടിടത്തിന്റെ നീളവും അതിനിരുവശത്തും ഉള്ള നടപ്പുരകളും അളന്നു. 100 മുഴം അകത്തെ മന്ദിരത്തിനും പ്രാകാരത്തിന്റെ പൂമുഖങ്ങൾക്കും ഉമ്മരപ്പടികൾക്കും അഴിയുള്ള ജാലകങ്ങൾക്കും ഉമ്മരപ്പടിക്കുമേൽ 3 നിലയായി ചുറ്റുമുണ്ടായിരുന്ന നടപ്പുരകൾക്കും നിലത്തുനിന്ന് ജാലകങ്ങൾ വരെ പലകയടിച്ചിരുന്നു. ജാലകങ്ങൾ മൂടിയിരുന്നു. അകത്തെ ആലയത്തിന്റെ വാതിലിന്റെ മുകൾ ഭാഗം വരെയും പുറമേയും ചുറ്റുമെല്ലാ ഭിത്തിമേലും അകത്തും പുറത്തും ചിത്രപ്പണിയുണ്ടായിരുന്നു. കെരൂബുകളും ഈന്തപ്പനകളും അതിന്മേൽ കൊത്തിയിരുന്നു. കെരൂബിനും കെരൂബിനും ഇടയിൽ ഓരോ ഈന്തപ്പനയും ഓരോ കെരൂബിനും ഈ രണ്ട് മുഖവും ഉണ്ടായിരുന്നു. മനുഷ്യമുഖം ഒരു വശത്തുള്ള ഈന്തപ്പനയുടെ നേരെയും ബാലസിംഹമുഖം മറുവശത്തുള്ള ഈന്തപ്പനയുടെ നേരെയും ആയിരുന്നു. ആലയത്തിന്റെ ചുറ്റും എല്ലായിടവും
ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നു.
നിലം മുതൽ വാതിലിന്റെ മുകൾ ഭാഗം വരെ കെരൂബുകളും ഈന്തപ്പനകളും ഉണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു മന്ദിരത്തിന്റെ ഭിത്തി. മന്ദിരത്തിന് സമചതുരമായുള്ള കട്ടിളക്കാലുകളുണ്ടായിരുന്നു. അവ വിശുദ്ധ മന്ദിരത്തിന്റെ മുമ്പിൽ യാഗപീഠം പോലെയുള്ളതായിരുന്നു. യാഗപീഠം മരം കൊണ്ടുള്ളതും 3 മുഴം ഉയരവും 2 മുഴം നീളവും ഉള്ളതുമായിരുന്നു. അതിന്റെ കോണുകളും ചുവടും വശങ്ങളും മരം കൊണ്ടായിരുന്നു. അവൻ എന്നോട് ഇത് യഹോവയുടെ സന്നിധിയിലെ മേശയാകുന്നു എന്ന് കൽപ്പിച്ചു. മന്ദിരത്തിനും അതിവിശുദ്ധ മന്ദിരത്തിനും ഈ രണ്ട് കതകുകൾ ഉണ്ടായിരുന്നു. കതകുകൾക്ക് ഈ രണ്ട് മടക്കുപാളികൾ ഉണ്ടായിരുന്നു. ഒരു കതകിന് രണ്ട് മടക്കുപാളികൾ, മറ്റേ കതകിന് രണ്ട് മടക്കുപാളികൾ. ഭിത്തികളിൽ എന്ന പോലെ മന്ദിരത്തിന്റെ കതകുകളിൽ മേലും കെരൂബുകളും ഈന്തപ്പനകളും ഉണ്ടാക്കിയിരുന്നു. പുറമെ പൂമുഖത്തിന്റെ മുമ്പിൽ മരം കൊണ്ടുള്ള ഒരു വിധാനമുണ്ടായിരുന്നു. പൂമുഖത്തിന്റെ പാർശ്വങ്ങളിൽ ഇരുവശത്തും അഴിയുള്ള ജാലകങ്ങളും ഈന്തപ്പനകളും ഉണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു ആലയത്തിന്റെ പാർശ്വമുറികളുടെയും തുലാങ്ങളുടെയും പണികൾ.